ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് ഒരവസരം കൂടി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യക്കാർ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസരത്തിൽ തന്നെ നമ്മുടെ നാട് മുഴുവൻ രക്ഷാബന്ധന്റെ പവിത്രമായ ഉത്സവവും ആഘോഷിച്ചു. ഭാരത സർക്കാർ സാമൂഹിക സുരക്ഷയ്ക്കായി പുതിയ പുതിയ പദ്ധതികൾ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ മാന്യസുഹൃത്തുക്കളും ഈ പദ്ധതികളെ സ്വീകരിച്ചിട്ടുണ്ട്. രക്ഷാബന്ധന്റെ പവിത്രമായ ഉത്സവത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവനുസരിച്ച് ഇപ്പോൾ തന്നെ 11 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏകദേശം എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ഇതുകൊണ്ട് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഇതൊരു നല്ല സൂചനയായി ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും രക്ഷാബന്ധന്റെ പവിത്രമായ ഉത്സവദിനത്തിൽ എല്ലാ നന്മകളും നേരുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജനധൻ പദ്ധതിയെ 1 വർഷം മുൻപേ വലിയ തോതിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. 60 വർഷം കൊണ്ട് നടപ്പിലാക്കാത്ത കാര്യങ്ങൾ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കുമോ? ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതനുസരിച്ച് സർക്കാരിന്റെ എല്ലാ യൂണിറ്റുകളും എല്ലാ ബാങ്കുകളും എല്ലാവരും പൂർണ്ണ മനസ്സോടെ ഒത്തുചേർന്നു. അത് വിജയിക്കുകയും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എന്റെ അറിവനുസരിച്ച് ഏകദേശം 17.25 കോടി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും ചെയ്തു. അതായത് 17.74 കോടി. ഞാൻ ദരിദ്രന്മാരിൽ സമ്പന്നതയും കണ്ടു. 0 ബാലൻസ് അക്കൗണ്ടുകൾ തുറക്കേണ്ടി വന്നു. എന്നാൽ പാവങ്ങൾ മിച്ചം പിടിച്ച് സമ്പാദിച്ച 22,000 കോടി രൂപ ഇത്തരത്തിൽ സ്വരൂപിക്കപ്പെട്ടു. സമ്പാദ്യത്തിന്റെ പ്രധാന വഴി ബാങ്കിംഗ് മേഖലയാണ്. ഈ ഏർപ്പാട് പാവങ്ങളിൽ വരെ എത്തിക്കുന്നതിനായി ബാങ്ക് മൈത്രി പദ്ധതിക്ക് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് 1.5 ലക്ഷത്തിലധികം ബാങ്ക് മൈത്രി പദ്ധതി രാജ്യം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മുഖേന യുവാക്കൾക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയെയും സാമ്പത്തിക മേഖലയെയും പാവങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുവേണ്ടി 1,31,000 സാമ്പത്തിക ബോധവൽക്കരണ ക്യാമ്പുകൾ 1 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. ഇപ്പോൾ തുറന്ന ഈ അക്കൗണ്ടുകൾ നിലനിന്നു പോകണം. ഈ ജൻധൻ പദ്ധതിയിൽ ഉൾപ്പെട്ട 1,000,000 ആളുകൾക്ക് ഓവർഡ്രാഫ്റ്റ് എടുക്കുന്നതിനുള്ള സൗകര്യം ലഭിക്കുകയും അവരത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. പാവങ്ങൾക്ക് ബാങ്കുകളിൽ നിന്നും ധനം ലഭ്യമാക്കാൻ കഴിയും. അങ്ങനെ ഒരു വിശ്വാസവും അവരുടെ ഇടയിലുണ്ടായി. ഈ അവസരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയും ബാങ്കുകളിൽ അക്കൗണ്ടുകൾ തുറന്നിട്ടുള്ള എല്ലാ പാവപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ബാങ്കുമായുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വച്ചു. ഇനി ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും കാര്യക്ഷമമായിരിക്കണം. നിങ്ങളത് പൂർണ്ണ മനസ്സോടെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിൽ ഉടലെടുത്ത സംഭവങ്ങളിലുണ്ടായ ഹിംസയുടെ താണ്ഡവം ദേശവാസികളെ മുഴുവൻ അസ്വസ്ഥരാക്കി. ഗാന്ധിജിയുടെയും സർദാറിന്റെയും മണ്ണിൽ എന്തെങ്കിലുമൊക്കെ അഹിതമായി നടന്നാൽ അത് നമ്മുടെ രാജ്യത്തെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. എന്നാൽ വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് തന്നെ ഗുജറാത്തിലെ പ്രബുദ്ധരായ എന്റെ സഹോദരീ സഹോദരങ്ങൾ അത്തരം പരിതസ്ഥിതികളെ നിയന്ത്രണ വിധേയമാക്കി. സ്ഥിതിഗതികൾ വഷളാകാതെ തടയുന്നതിന് ക്രിയാത്മകമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയും വീണ്ടും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗം ഗുജറാത്തിലുണ്ടാവുകയും ചെയ്തു. ശാന്തിയും സമാധാനവും ഐക്യവും സാഹോദര്യത്തിന്റെ ശരിയായ വഴികളാണ്. പുരോഗമനത്തിന്റെ മാർഗത്തിൽ തോളോടു തോൾ ചേർന്ന് നമുക്ക് പോകേണ്ടതായുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരേയൊരു പോംവഴി വികസനമാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ചില സൂഫി പരമ്പരയിലെ വിദ്വാൻമാരെ കാണാനുള്ള അവസരമുണ്ടായി. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുള്ള അവസരം കിട്ടി. അവരുടെ അനുഭവങ്ങൾ ഒരു തരത്തിൽ സംഗീതാത്മകമായി എനിക്ക് അനുഭവപ്പെട്ടു. അവരുടെ ശബ്ദവിന്യാസങ്ങളിലും അവരുടെ സംഭാഷണത്തിലും സൂഫി പരമ്പരയിൽ കാണപ്പെടുന്ന ഉദാരതയുടെയും സൗമ്യതയുടെയും താളലയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ അനുഭൂതികളും ഈ വിദ്വാൻമാരിൽ നിന്നും എനിക്ക് ലഭിച്ചു. എനിക്കത് നല്ലതായി തോന്നി. ഒരുപക്ഷേ ലോകത്തിന് ഇസ്ലാമിൻ്റെ സ്വരൂപത്തെ ശരിയായ രൂപത്തിലെത്തിക്കുക വളരെ അത്യാവശ്യമുണ്ട്. സൂഫി പരമ്പര സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഉദാരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ ഈ സന്ദേശത്തെ ദൂരെദൂരെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിന്നും മാനവ സമൂഹവും ഇസ്ലാമും നേട്ടമുണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ മതാനുഷ്ഠാനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ സൂഫി പരമ്പരയെ മനസ്സിലാക്കണമെന്ന് മറ്റുള്ളവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിൽ എനിക്ക് വീണ്ടും ഇത്തരമൊരവസരം ലഭിക്കും. ഈ ക്ഷണം ഞാൻ എന്റെ ഒരു സൗഭാഗ്യമായി കരുതുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ബുദ്ധപരമ്പരയിലുള്ള ശ്രേഷ്ഠന്മാർ ഭാരതത്തിലെ ബോധഗയയിൽ വന്നുചേരും. മാനവരാശിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെപ്പറ്റിയും അവർ ചർച്ച ചെയ്യും. അതിൽ പങ്കെടുക്കാനുള്ള ക്ഷണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നെയും അവർ ബോധഗയയിലേക്ക് ക്ഷണിച്ചു എന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബോധഗയയിൽ പോയിരുന്നു. ലോകമെമ്പാടുമുള്ള വിദ്വാൻമാരോടൊപ്പം ബോധഗയയിൽ പോകാനുള്ള അവസരം ലഭിക്കുന്നത് വളരെ ആനന്ദകരമായ നിമിഷങ്ങളായിരിക്കും. എന്റെ പ്രിയപ്പെട്ട കർഷക സഹോദരീ സഹോദരന്മാരെ, ഞാൻ ഇന്ന് മൻ കി ബാത്തിലൂടെ സവിശേഷമായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ മുൻപ് തന്നെ മൻ കി ബാത്തിലൂടെ ഈ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ പാർലമെന്റിലും പൊതുവേദികളിലും മൻ കി ബാത്തിലൂടെയും ഒരു കാര്യം എപ്പോഴും എടുത്തു പറയാറുണ്ട്. അത് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തെക്കുറിച്ചാണ്. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തെക്കുറിച്ച് ധാരാളം വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം വിഷയങ്ങളിൽ സർക്കാരിന് തുറന്ന സമീപനമാണുള്ളത്. കൃഷിക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഏതൊരു നിർദ്ദേശവും സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്ന് എനിക്ക് എന്റെ കൃഷിക്കാരായ സഹോദരീ സഹോദരന്മാരോട് പറയാനുള്ളത്, ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെ സംബന്ധിച്ചുള്ള പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്രകാരം തോന്നിയിരുന്നു, ഗ്രാമീണരായ പാവപ്പെട്ട കൃഷിക്കാരുടെ ക്ഷേമമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിക്കാനുള്ള കനാലുകൾ ഉണ്ടാക്കണം, ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതിനു വേണ്ടി വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിക്കണം, ഗ്രാമീണർക്ക് റോഡുകൾ ഉണ്ടാകണം, നിർധനരായ ഗ്രാമീണർക്ക് വീടുകൾ ഉണ്ടാകണം, ഗ്രാമങ്ങളിലെ പാവപ്പെട്ട യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നിയമങ്ങളെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കേണ്ടതായി വരും. അപ്പോഴാണ് വികസന നിർദ്ദേശങ്ങൾ വരുന്നത്. കൃഷിക്കാർക്കിടയിൽ ഏറെ തെറ്റിദ്ധാരണകൾ വ്യാപിച്ചു, അത് അവരെ ഭയപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ പ്രിയപ്പെട്ട കൃഷിക്കാരായ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഭയഭീതരാകേണ്ട കാര്യമില്ല. അത്തരമൊരവസരം ഞാൻ ആർക്കും നൽകുകയുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഓരോ മുറവിളിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. എന്നാൽ കൃഷിക്കാരിൽ നിന്നുയരുന്ന ആവലാതികൾക്ക് പ്രത്യേക പ്രാധാന്യവുമുണ്ട്. നമ്മൾ ഒരു ഓർഡിനൻസ് നടപ്പിൽ വരുത്തിയിരുന്നു. നാളെ ഓഗസ്റ്റ് 31 ആ ഓർഡിനൻസിന്റെ കാലാവധി തീരുകയാണ്. കാലാവധി തീരട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത്, എന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതി ഇപ്പോൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ അതിൽ ഒരു കാര്യം അപൂർണമാണ്. ഒരു വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട 13 കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓർഡിനൻസ് മുഖാന്തരം അത് നടപ്പിലാക്കേണ്ടി വന്നത്. ഇപ്രകാരമുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് നിമിത്തം ആ പ്രശ്നങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞു. ഓർഡിനൻസിന്റെ കാലാവധി അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷിക്കാർക്ക് മെച്ചമുണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു അത്. നേരിട്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളും അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ആ 13 നമ്മൾ നിയമങ്ങളിൽ ഉൾപ്പെടുത്തി ഇന്നു തന്നെ നടപ്പിൽ വരുത്തുകയാണ്. അതുകൊണ്ട് കൃഷിക്കാർക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുകയില്ല. ഈ 13 കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ നിയമം പൂർണ്ണമാകുമായിരുന്നില്ല. അവയെ ഇന്ന് പൂർത്തീകരിക്കുകയാണ്. എന്റെ കൃഷിക്കാരായ സഹോദരി സഹോദരന്മാരെ, ജയ് ജവാൻ ജയ് കിസാൻ ഇത് നമുക്ക് കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല, നമ്മുടെ ഒരു മന്ത്രമാണെന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഗ്രാമീണരായ ദരിദ്ര കൃഷിക്കാരുടെ ക്ഷേമം. ഓഗസ്റ്റ് 15 ആ ഒരു സന്ദർഭത്തിലാണ് ഞാനത് പറഞ്ഞത്. കൃഷി വിഭാഗം മാത്രമല്ല, കൃഷിയും കർഷകക്ഷേമവും ചേർന്ന ഒരു വിഭാഗമുണ്ടാകണം. ആ ഒരു തീരുമാനവുമായി നമ്മൾ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ടു പോവുകയാണ്. എന്റെ കർഷകരായ സഹോദരീ സഹോദരന്മാരെ, ഇനി തെറ്റിദ്ധാരണകൾക്കിടമില്ല. ആരും നിങ്ങളെ പേടിപ്പിക്കുകയുമില്ല. നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയുവാനുണ്ട്. 2 ദിവസം മുൻപ് 1965 യുദ്ധത്തിന്റെ 50-ാം വാർഷിക ദിനമായിരുന്നു. എപ്പോഴൊക്കെ 1965 ഈ യുദ്ധത്തിന്റെ കാര്യം ഓർക്കുന്നുവോ അപ്പോഴൊക്കെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഓർക്കുക പതിവാണ്. ഇതോടൊപ്പം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യവും ഓർത്തുപോകും. അതോടൊപ്പം ഭാരതത്തിന്റെ ത്രിവർണ പതാകയെയും അതിന്റെ മഹത്വവും യശസ്സും നിലനിർത്തുന്ന എല്ലാ രക്തസാക്ഷികളെയും സ്മരിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. 65 യുദ്ധവിജയവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രണമിക്കുന്നു, വീരയോദ്ധാക്കളെയും നമിക്കുന്നു. ചരിത്രത്തിന്റെ ഇത്തരം മുഹൂർത്തങ്ങൾ നമുക്ക് പ്രേരണയേകിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച എനിക്ക് സൂഫി പരമ്പരയിലെ ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായത് വളരെ നല്ല അനുഭവമായി ഞാൻ കണക്കാക്കുന്നു. എനിക്ക് രാജ്യത്തെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരുമായി മണിക്കൂറുകളോളം സംസാരിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അവസരം ലഭിച്ചു. ഭാരതം ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ മേന്മയേറിയ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മഹത്തരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ സാമാന്യ ജനങ്ങൾക്കിടയിൽ എങ്ങനെ എത്തിക്കണം? ഈ സിദ്ധാന്തങ്ങളെ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കണം? പരീക്ഷണശാലകളെ ഭൂമിയുമായി എങ്ങനെ ബന്ധപ്പെടുത്തും? ഈ ശാസ്ത്ര മുന്നേറ്റങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നമുക്ക് മുന്നോട്ടു പോകാം. പല പുതിയ അറിവുകളും എനിക്ക് ലഭിച്ചു. ഞാൻ കണ്ടതാണ് പല യുവശാസ്ത്രജ്ഞന്മാരും എന്തുത്സാഹത്തോടെയാണ് അവരുടെ ആശയങ്ങൾ പങ്കുവച്ചത്, എന്തുമാത്രം സ്വപ്നങ്ങളാണ് അവരുടെ കണ്ണുകളിൽ തിളങ്ങിയത്. ഇവയെല്ലാം എന്നെ സംബന്ധിച്ച് പ്രചോദനമാണ്, വിജ്ഞാനപ്രദവുമാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ ശാസ്ത്രമേഖലയിലേക്ക് നയിക്കണമെന്ന കാര്യം ഞാൻ കഴിഞ്ഞ മൻ കി ബാത്തിൽ പറഞ്ഞതാണല്ലോ. ഈ ചർച്ചയ്ക്ക് ശേഷം ഒരുപാട് അവസരങ്ങളും സാധ്യതകളുമുണ്ടെന്ന് എനിക്ക് തോന്നി. എല്ലാ യുവാക്കളും ശാസ്ത്രവിഷയത്തിൽ താൽപ്പര്യം കാണിക്കണം. അതിന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രേരണയാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾ തുടർച്ചയായി കത്തെഴുതാറുണ്ട്. അതിലൊരാൾ മഹാരാഷ്ട്രയിലെ താനെയിൽ നിന്നുള്ള പരിമൽ ഷാ MyGOV.inൽ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണത്തെ സംബന്ധിച്ചാണ് എന്നോട് സംവദിച്ചത്. അദ്ദേഹം നൈപുണ്യ വികാസത്തെ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ തമിഴ്നാട്ടിലെ ചിദംബരം സ്വദേശി ശ്രീ പ്രകാശ് ത്രിപാഠി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സമർത്ഥരായ അധ്യാപകരുടെ ആവശ്യകതയിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചത്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ പരിഷ്കരണത്തിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചുവപ്പുകോട്ടയിൽ വെച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലികൾക്ക് എന്തിനാണ് ഇന്റർവ്യൂ എന്നതിനെപ്പറ്റി. ജോലി സംബന്ധമായ ഇന്റർവ്യൂവിന് അറിയിപ്പ് കിട്ടുമ്പോൾ തന്നെ പലതരം ആശങ്കകളാണ് ഓരോരുത്തർക്കും. സാധാരണ കുടുംബത്തിലെ ഉദ്യോഗാർത്ഥികൾ, വിധവകളായ അമ്മമാർ, ഇത്തരത്തിലുള്ള ഓരോരുത്തർക്കും പലതരത്തിലുള്ള ആധികളാണ് ഉണ്ടാവുക. ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും? അതിനുവേണ്ടി ശുപാർശകൾ വേണ്ടിവരില്ലേ? അങ്ങനെയെങ്കിൽ ആരാകും രക്ഷയ്ക്കെത്തുക? ആർക്കാകും വിജയിക്കാനാകുക? ഇത്തരത്തിലുള്ള വിട്ടൊഴിയാത്ത ചിന്തകളാകും ഓരോ സാധാരണക്കാരെ സംബന്ധിച്ചുമുണ്ടാകുക. ഓരോരുത്തരും ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ഓട്ടമാകും പിന്നീട്. ഫലമോ, താഴെത്തട്ടിലുള്ള കടുത്ത അഴിമതിക്ക് ഇത് കാരണമാകും. ഇന്റർവ്യൂ ഒഴിവാക്കാനായാൽ സാധാരണക്കാർക്ക് വലിയൊരാശ്വാസമാകും. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഞാൻ എന്റെ ആഗ്രഹം ജനങ്ങളോട് പങ്കുവച്ചത്. സാധാരണ ജോലികൾക്കുള്ള എല്ലാത്തരം ഇന്റർവ്യൂകളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. എനിക്കതിയായ സന്തോഷമുണ്ട്. ഓഗസ്റ്റ് 15 ശേഷം 15 ദിവസമേ ആയിട്ടുള്ളൂ. അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ സർക്കാർ വളരെ വേഗത്തിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകം തന്നെ ഇത് നടപ്പിലാക്കാനുള്ള അറിയിപ്പുകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു, തീരുമാനവും എടുത്തു കഴിഞ്ഞു, ഉടനെ പ്രാബല്യത്തിൽ വരും. ഇന്റർവ്യൂ എന്ന മാരണം നിമിത്തം ചെറിയ ചെറിയ ജോലികൾ പലർക്കും നഷ്ടമായിട്ടുണ്ടാവാം. അക്കാലം കഴിയുകയാണ്. സാധാരണക്കാർക്ക് ഇനി ശുപാർശയ്ക്കായി ഓടി നടക്കേണ്ടി വരില്ല. അതുവഴി ഉണ്ടാകുന്ന ചൂഷണത്തിനും അഴിമതിക്കും ഇനി വിട ചൊല്ലാം. ഈ അടുത്ത കാലത്ത് ഭാരതത്തിലേക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് അനേകം അതിഥികളാണെത്തിയത്. ആരോഗ്യമേഖലയെ സംബന്ധിച്ച ചർച്ചകൾക്കാണ് നമ്മുടെ രാഷ്ട്രം വേദിയായത്. പ്രത്യേകിച്ച് അമ്മമാരുടെയും ശിശുക്കളുടെയും മരണനിരക്ക് കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയായ കോൾ ടു ആക്ഷനു വേണ്ടി 24 ലോകരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള വേദിയായി ഭാരതം. ഇതത്ര ചെറിയ കാര്യമല്ല. അമേരിക്ക പോലെയുള്ള സമ്പന്ന രാഷ്ട്രത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള ലോകരാജ്യങ്ങൾ അണിചേരുന്നത് ആദ്യമായാണ്. മാത്രവുമല്ല, അമേരിക്കയിലല്ലാതെ മറ്റൊരിടത്തും ഇത്തരത്തിൽ ഒരൊത്തുചേരൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 50,000 അമ്മമാരും 13,00,000 കുഞ്ഞുങ്ങളും പ്രസവസമയത്തോ അതിനുശേഷമോ മരണമടയുന്നു എന്നത് ഭയാനകവും ചിന്തനീയവുമായ ഒരു വിഷയമാണ്. ആരോഗ്യമേഖലയിൽ ഏറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും യാഥാർത്ഥ്യമിതാണ്. ഇത് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. അന്തർദേശീയ രംഗത്ത് ആരോഗ്യമേഖലയിലെ നമ്മുടെ നേട്ടങ്ങൾ ഏറെ പ്രശംസിക്കപ്പെടുമ്പോഴും നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ മറയ്ക്കുവാനോ മായ്ക്കുവാനോ നമുക്കാവില്ല. നമ്മുടെ ജനത പോളിയോയിൽ നിന്ന് പൂർണ്ണമോചനം നേടിയതുപോലെ ടെറ്റനസ് നിമിത്തം അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ നിന്നും മോചനം നേടിക്കഴിഞ്ഞു. ലോകം മുഴുവൻ ആരോഗ്യരംഗത്തെ നമ്മുടെ നേട്ടങ്ങളെ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു കഴിഞ്ഞു. എങ്കിലും നമുക്കിനിയും നമ്മുടെ അമ്മമാരെയും പിറന്നു വീഴുന്ന ശിശുക്കളെയും രക്ഷിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡെങ്കിപ്പനിയുടെ ഏറെ ആശങ്കാജനകമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ഡെങ്കി വളരെ ഭയാനകവും അപകടകാരിയുമാണ്. എങ്കിലും അതിൽ നിന്ന് രക്ഷ നേടുക എന്നത് വളരെ എളുപ്പവുമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വച്ച ശുചിത്വ ഭാരതം അഥവാ സ്വച്ഛഭാരതം എന്ന ആശയത്തിന് ഇവിടെ അത്യന്തം പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി വേണം നാം ചിന്തിക്കേണ്ടതും. ദൂരദർശനിലും മറ്റച്ചടി മാധ്യമങ്ങളിലും ഇടതടവില്ലാതെ ഇത് സംബന്ധിച്ച പരസ്യം നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധിക്കും ശുചിത്വത്തിനും ഊന്നൽ നൽകിയുള്ള ജീവിതമാണ് നമുക്കാവശ്യം. ശുചിത്വം വീട്ടിൽ നിന്ന് തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വീടിനുള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശുചിത്വം കൈവരണം. ശുദ്ധമായ ജലം ഉപയോഗിക്കാനാവണം. വീടും പറമ്പുമൊക്കെ ശുചിത്വ കേന്ദ്രങ്ങളാവണം. ഇക്കാര്യത്തിൽ വളരെയേറെ അറിവാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ വേണ്ടത്ര ശ്രദ്ധ ഇനിയും ഈ മേഖലയിലേക്ക് പതിഞ്ഞിട്ടില്ല. പലപ്പോഴും തോന്നാറുണ്ട്, നാം നല്ല വീടുകളിൽ മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് വസിക്കുന്നത്. അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ജലജന്യ രോഗങ്ങളെപ്പറ്റിയും അതുവഴി ഡെങ്കിപ്പനിയെയുമാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്നും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, മരണത്തെ ഇത്ര വില കുറച്ച് കാണരുത്. ജീവിതം അത്രത്തോളം അമൂല്യമാണ്. അശുദ്ധമായ ജലത്തിൻ്റെ ഉപയോഗവും ശുചിത്വത്തോടുള്ള അലസതയുമാണ് മരണകാരണമെന്നത് ഒരു സത്യമല്ലേ? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഡെങ്കിയെ പ്രതിരോധിക്കാൻ 514 സൗജന്യ പരിശോധനാ കേന്ദ്രങ്ങളാണ് തുറന്നിട്ടുള്ളത്. കൃത്യസമയത്ത് പരിശോധന നടത്തുന്നതും ശരിയായ ചികിത്സ നൽകുന്നതും നമ്മുടെ ജീവനെ രക്ഷിക്കാൻ ഉതകുമെന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടാവില്ല. എന്നാൽ ഇത് സർക്കാരിന് മാത്രം ചെയ്യാനാവില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും കൂട്ടായ സഹകരണമാണ് ആവശ്യം. നാം ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകണം. ഇത് രക്ഷാബന്ധൻ്റെ വേളയാണ്. രക്ഷാബന്ധൻ മുതൽ ദീപാവലി വരെയുള്ള കാലം നമ്മുടെ ദേശത്ത് ഉത്സവങ്ങളുടെ ഒരു വസന്തോത്സവം തന്നെയാണ്. നമ്മുടെ ഓരോ ഉത്സവത്തെയും ശുചിത്വോത്സവമായി മാറ്റിക്കൂടെ? നമ്മുടെ ഉത്സവങ്ങളെ എന്തുകൊണ്ട് ശുചിത്വവുമായി ബന്ധപ്പെടുത്തിക്കൂടാ? പ്രിയപ്പെട്ടവരെ, അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ശുചിത്വ സംസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവമായി തന്നെ മാറും. നമുക്ക് ഡെങ്കിയെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാനതെപ്പോഴും ആവർത്തിക്കുന്നതുമാണ്, നമുക്ക് ദേശത്തിനു വേണ്ടി മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കില്ല. എന്നാൽ ദേശത്തിനു വേണ്ടി ജീവിക്കാനുള്ള ഭാഗ്യം ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ ദേശത്തിലെ രണ്ട് യുവാക്കൾ, രണ്ട് സഹോദരങ്ങൾ, അവർ മഹാരാഷ്ട്രയിലെ നാസിക് നിവാസികളാണ്. ഡോക്ടർ ഹീരേന്ദ്ര മഹാജനും ഡോക്ടർ മഹേന്ദ്ര മഹാജനും. ഇവരുടെ മനസ്സിൽ ഭാരതത്തിലെ ആദിവാസികളെ സേവിക്കാനുള്ള ആഗ്രഹം പ്രബലമായിരുന്നു. ഈ രണ്ട് സഹോദരങ്ങളും ഭാരതത്തിൻ്റെ യശസ്സിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ റേസ് എക്രോസ് അമേരിക്ക എന്ന പേരിൽ ഒരു സൈക്കിൾ റേസുണ്ട്. ഇത് വളരെ കഠിനമാണ്. ഏകദേശം 4,800 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു മത്സരമാണിത്. ഈ വർഷം ഈ രണ്ട് സഹോദരന്മാരും ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് ഈ സഹോദരന്മാർക്ക് ശുഭാശംസകൾ ഞാൻ നേരുന്നു, അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അവരുടെ ഈ യാത്ര മുഴുവൻ ടീം ഇന്ത്യ വിഷൻ ഫോർ ട്രൈബൽ, ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹത്തോടെയാണ് പുറപ്പെട്ടിട്ടുള്ളത് എന്നത് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. ദേശത്തിനെ മുന്നോട്ട് നയിക്കാൻ ഓരോരുത്തരും കഠിനമായി പ്രയത്നിക്കുന്നത് നോക്കൂ. ഇത്തരം വാർത്തകൾ എനിക്ക് വളരെയേറെ സന്തോഷം തരുന്നു. ഈ യുവലബ്ധിയിൽ അതിശയിക്കാനില്ല. പുതിയ തലമുറയ്ക്ക് ഒരു പരിജ്ഞാനവുമില്ല എന്ന് മുൻതലമുറക്കാർ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം പരമ്പരാഗതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യുവാക്കളോടുള്ള എന്റെ കാഴ്ചപ്പാട് വേറൊന്നാണ്. പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നമുക്കും അവരിൽ നിന്ന് കുറെ പഠിക്കാൻ കഴിയുന്നു. ഞാൻ ഞായറാഴ്ചകളിൽ സൈക്കിൾ ഉപയോഗിക്കുമെന്ന് ജീവിതവ്രതം എടുത്തിട്ടുള്ള യുവാക്കളെ കണ്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം സൈക്കിൾ ഉപയോഗിക്കുമെന്ന് വേറെ ചിലർ പറയുന്നു. നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്, പരിസ്ഥിതിക്കും അത് നല്ലത് തന്നെ. ഈയിടെ നമ്മുടെ ദേശത്ത് പല പട്ടണങ്ങളിലും സൈക്കിൾ ഉപയോഗിക്കുകയും സൈക്കിൾ യാത്ര പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നത് ധാരാളം കാണുന്നുണ്ട്. പരിസ്ഥിതിയുടെ രക്ഷയ്ക്കും ആരോഗ്യപരിപാലനത്തിനും ഇത് ഒരു നല്ല ഉദ്യമമാണ്. എന്റെ രാജ്യത്തെ രണ്ട് യുവാക്കൾ അമേരിക്കയിൽ കൊടിപാറിച്ചു. അങ്ങനെ വരുമ്പോൾ ഭാരതത്തിലെ യുവാക്കളും ഏതൊരു ദിശയിലേക്കാണോ ചിന്തിക്കുന്നത്, അതിനെ എടുത്തു പറയുന്നത് നല്ലതായി എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, മഹാരാഷ്ട്ര സർക്കാരിനെ അഭിനന്ദിക്കുവാൻ, ആശംസയർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അധസ്ഥിത ജനവിഭാഗത്തിന്റെ വിമോചകനും നവോത്ഥാന നായകനുമായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർക്ക് സ്മാരകം നിർമ്മിക്കുവാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനം എന്നെ ഏറെ സന്തുഷ്ടനാക്കുകയാണ്. മുംബൈയിലെ ഇന്ദു മിൽ നിന്ന സ്ഥലത്ത് ഏറെ സങ്കീർണമായ പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് അംബേദ്കറുടെ മഹത്തായ സ്മാരകം ഉയരാൻ പോകുന്നത്. അവിടെ ഉയരുന്ന ബാബാ സാഹേബ് അംബേദ്കറുടെ ദിവ്യസ്മാരകം അടിച്ചമർത്തപ്പെട്ടവർക്കും ചൂഷിതർക്കും പീഡിതർക്കും എക്കാലവും പ്രേരണയും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുന്നതായിരിക്കും. അടിച്ചമർത്തപ്പെട്ടവരുടെ ആത്മാഭിമാനത്തിന്റെ അനശ്വര സ്മാരകമായിരിക്കും അത്. ലണ്ടനിൽ അംബേദ്കർ കഴിഞ്ഞിരുന്ന 10 കിങ് ഹെൻറി റോഡിലെ മന്ദിരം ഇതിനകം തന്നെ സർക്കാർ വിലയ്ക്ക് വാങ്ങിയെന്നതും നമുക്ക് അഭിമാനകരമാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഭാരതീയൻ ലണ്ടനിൽ പോകുമ്പോഴാണെങ്കിൽ മഹാരാഷ്ട്ര സർക്കാർ വിലയ്ക്ക് വാങ്ങിയ ഭവനവും നിർമ്മിക്കാൻ പോകുന്ന അംബേദ്കർ സ്മാരകവും നമ്മുടെ അഭിമാനസ്തംഭവും പ്രേരണ സ്രോതസ്സുമായി മാറും. ബാബാ സാഹേബ് അംബേദ്കറെ ആദരിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാരിന്റെ രണ്ടു പ്രയത്നങ്ങളിലും ഞാൻ ആദരവ് പ്രകടിപ്പിക്കുന്നു. ആ സംരംഭത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. സർക്കാരിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അടുത്ത മൻ കി ബാത്തുമായി എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം അഭിപ്രായങ്ങൾ എനിക്ക് അയച്ചു തരിക. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ജനാധിപത്യം ജനങ്ങളുടെ പങ്കാളിത്തത്തിൽ തന്നെ മുന്നോട്ടു പോകണമെന്നാണ്. അത് ജനങ്ങളുടെ പങ്കാളിത്തത്തിൽ തന്നെ മുന്നോട്ടു പോകും. തോളോടു തോൾ ചേർന്ന് നമ്മുടെ മഹത്തായ ഭാരതരാഷ്ട്രത്തിന് മുന്നോട്ടു പോകാൻ കഴിയും. ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും ശുഭാശംസകൾ നേരുന്നു. വളരെ വളരെ നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.